Mira. നിങ്ങൾക്കറിയാമല്ലോ, ഒരാളെ കൊല്ലുകയെന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ കൊല്ലുകയും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്നത് അല്പം വിഷമകരവുമാണ്. എങ്ങനെ കൊല്ലണമെന്നുള്ളതിലുമുണ്ട് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കൊല്ലേണ്ടത് ഒരു വഴിമുടക്കിയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലാത്ത ഒരാളെ, എന്നാൽ അയാളെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ വിജയത്തിനോ നിലനിൽപ്പിനോ ആവശ്യമാണെന്ന് വരികയും, ഒരു ഗുണ്ടാസംഘത്തെയോ പ്രൊഫഷണൽ അസാസിനെയോ കാര്യമേൽപ്പിക്കുന്നതാവും ബുദ്ധി. കാശ് കൊടുത്താൽ അവർ ഭംഗിയായ കാര്യം നടത്തിക്കൊള്ളും. നിങ്ങളാകെ ചെയ്യേണ്ടത് പണം കൊടുക്കുക, കഴിയുന്നത്ര അദൃശ്യനായിരിക്കുക എന്നത് മാത്രം. പക്ഷേ പ്രതികാരമോ ദേഷ്യം തീർക്കലോ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സംഗതി നിങ്ങളുടെ കൈകൊണ്ട് തന്നെ വേണമല്ലോ നടത്താൻ. പക്ഷേ റിസ്ക് വളരെ വലുതാണെന്ന് മനസ്സിലാക്കണം. എത്ര നന്നായി പ്ലാൻ ചെയ്താലും എവിടെയെങ്കിലും നിങ്ങൾക്ക് പിഴയ്ക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തുരുമ്പ്, ഒരു വഴി എപ്പോഴും തുറന്നിരിക്കുക തന്നെ ചെയ്യും. ബുദ്ധിമാനും നിരീക്ഷണ കുതുകിയുമായ ഒരു ഉദ്യോഗസ്ഥന് അത് തുറന്നു കിട്ടും. ഒക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. വളരെയൊന്നും ശ്രദ്ധാലുവല്ലാത്ത ഒരു പോലീസുകാരൻ അന്വേഷിക്കാൻ നിയുക്തനാവുക, സാഹചര്യ തെളിവുകൾ മറ്റേതെങ്കിലും ഒരാളിലേക്ക് വിരൽ ചൂണ്ടുക, നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും പൊളിക്കാനാവാത്ത ഒരു അലീബി ഉണ്ടാവുക, അങ്ങനെ ചിലത് നിങ്ങളെ ചിലപ്പോൾ രക്ഷിച്ചേക്കും. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഥാപാത്രത്തെ നമുക്ക് ഇര എന്ന് വിളിക്കാം. ഇയാൾ ഒരു വഴിമുടക്കി മാത്രമാണെന്നായിരുന്നു ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത്. ഇന്ദ്രിയെ അവൻ കരുതി കൂട്ടി കുരുക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ എനിക്ക് അവനെ ചിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി തുടങ്ങിയത്. അതിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യക്കുറവുണ്ട്. ഞാനതൊക്കെ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ അതിലെ ന്യായാന്യായങ്ങളെക്കുറിച്ച് എന്നോട് തർക്കിക്കുകയും നമ്മൾ വിഷയത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്ന് ഞാൻ ഭയക്കുന്നു. അടുത്ത ചില ദിവസങ്ങളിലായി ഞാൻ ഇരയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അവൻ്റെ ഓരോ ദിവസത്തെയും റുട്ടീൻ, ഭക്ഷണക്രമം, ആരോടൊക്കെ ഇടപഴകുന്നു, എപ്പോഴുറങ്ങുന്നു, എപ്പോഴുണരുന്നു, അങ്ങനെ ഒട്ടനവധി ഡേറ്റ ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു വിശദമായ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ പഴുതുകളും അടച്ച ഒരു ഉശിരൻ പ്ലാനാണ് എൻ്റേത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയോ ഒരു തുരുമ്പ്, എന്നിലേക്ക് തുറന്നേക്കാവുന്ന ഒരു വഴി ബാക്കിയുണ്ടാവുമല്ലോ, അതുകൂടി എനിക്ക് അടച്ചേ തീരും. അതിനാണ് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് ഈ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കരുതിയത്. മുഴുവൻ കേട്ടിട്ട് എവിടെയാണ് ഓബ്വിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക്, അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്നൊന്ന് പറഞ്ഞു തരും. 38 നിലകളുള്ള ഒരു സ്കൈസ്ക്രൈപ്പറിലെ 17-ാമത്തെ നിലയിലാണ് അവൻ്റെ താമസം. കൂടെ പ്രായമായ അമ്മ മാത്രം. കിളവിക്ക് ഇരുട്ടിയാൽ പിന്നെ കണ്ണുകാണില്ല, പക്ഷേ അപാര കേൾവിശക്തിയാണ്. 17-ാമത്തെ നിലയിലേക്ക് വലിഞ്ഞു കയറുക എളുപ്പമല്ലെന്ന് അറിയാമല്ലോ. 3 ലിഫ്റ്റുകളാണ് കെട്ടിടത്തിലുള്ളത്, 2 ഗോവണികളും. ലിഫ്റ്റുകളിലും ലോബിയിലും വീഡിയോ സർവൈലൻസ് ഉണ്ട്. അതായത് മുഖം മറച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയതിന് തെളിവുണ്ടാകുമെന്നർത്ഥം. അപരിചിതനായ ഒരാൾ വീഡിയോ ക്യാമറയ്ക്കെതിരെ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്ന് ഉറപ്പ്. പാതിരാത്രിയിൽ പോലും ആളുകളുണ്ട് ലിഫ്റ്റിലും ലോബിയിലും. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ അവിടുത്തുകാരനായാലേ പറ്റും. അതുകൊണ്ടാണ് ഒരു ഗൾഫുകാരൻ NRI പൂട്ടിക്കിടന്ന ഫ്ലാറ്റ് ഞാൻ വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറിയത്. 20-ാം നിലയിലാണ് എൻ്റെ ഫ്ലാറ്റ്. പക്ഷേ അവിടെയുമുണ്ട് പ്രശ്നം. ലിഫ്റ്റിന് സെക്യൂരിറ്റി ഉണ്ട്. എൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റി ടാഗ് ഉപയോഗിച്ച് 20-ാം നിലയിലേ ഇറങ്ങാൻ പറ്റും. പിന്നെ പാർക്കേഡ്, ലോബി, ജിം തുടങ്ങിയ കോമൺ സ്ഥലങ്ങളിൽ. സ്റ്റെയർകേസിലൂടെ താഴേക്ക് ഇറങ്ങാം, പക്ഷേ ഉള്ളിലേക്ക് കടക്കാനൊക്കില്ല. സ്റ്റെയർകേസിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നേ തുറക്കാനൊക്കും. അതായത് 20-ാം നിലയിൽ നിന്നും ഞാൻ പടികളിറങ്ങി 17-ാം നിലയിൽ എത്തിയാലും സ്റ്റെയർകേസിൽ നിന്നും അവൻ്റെ ഫ്ളാറ്റിന് മുന്നിൽ എത്തണമെങ്കിൽ സ്റ്റെയർകേസിൻ്റെ വാതിൽ ഉള്ളിൽ നിന്ന് ആരെങ്കിലും തുറന്നു തരണം. 17-ാം നിലയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ അത് തുറക്കാൻ പറ്റൂ. ഞാൻ ആദ്യം ചെയ്തത് അവൻ്റെ കാർ ഒരു ദിവസം കടം വാങ്ങിക്കുകയാണ്. എൻ്റെ കാറിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു. അത്യാവശ്യമായ ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് വണ്ടി ഓഫർ ചെയ്തത്. എന്തായാലും ഭാഗ്യമായി കാറിൻ്റെ കീഴ കൂടെ അവൻ്റെ ഫ്ളാറ്റിൻ്റെ താക്കോലും ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ 2 കോപ്പി എടുത്തു. അതിനുവേണ്ടി മാത്രം അകലെയുള്ള മറ്റൊരു പട്ടണത്തിൽ പോയി ഫ്ളാറ്റിൻ്റെ താക്കോലിനൊപ്പം മറ്റു ചില ആവശ്യമില്ലാത്ത താക്കോലുകളുടെയും കോപ്പി എടുപ്പിച്ചു, ആ സ്റ്റോറുകാരന് സംശയത്തിന് ഇട കൊടുക്കാതിരിക്കാൻ. ആ ഇടയ്ക്കാണ് ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് ജയിലിൽ നിന്നിറങ്ങിയ വിവരം അറിയുന്നത്. നഗരപ്രാന്തത്തിലെ ഒരു ചേരിയിലാണ് അവൻ്റെ വാസമെന്ന് കേട്ടിട്ടുണ്ട്. അവനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. മാന്യമായി വസ്ത്രം ധരിച്ച ഒരാൾ ആ ചേരിയിൽ ചെല്ലുമ്പോഴേ പല കണ്ണുകളും സംശയം മണക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മറ്റൊരു അടവെടുത്തു. മുഷിഞ്ഞു നാറിയ ഒരു ലുങ്കിയും ടീഷർട്ടും ഇട്ട് ഷേവ് ചെയ്യാത്ത മുഖവുമായി ചേരിയിലെ കള്ള് ഷാപ്പിൽ പോയി തുടങ്ങി. ഒന്ന് രണ്ട് ദിവസത്തിനിടയിൽ രാജനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്നെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഞാൻ അവന് കൊടുത്തില്ല. മോഷണത്തെക്കുറിച്ചൊന്നും അവനൊന്നും വിട്ടു പറഞ്ഞതുമില്ല. ഒന്ന് രണ്ട് ദിവസം കൂട്ടുകുടിയന്മാരായി കഴിഞ്ഞതോടെ ഞങ്ങൾ അടുത്തു. അങ്ങനെയാണ് 17-ാമത്തെ നിലയിലെ ഫ്ളാറ്റിൻ്റെ കൈവശമുള്ളതിനെ പറ്റി ഞാൻ അവനോട് പറഞ്ഞത്. അവൻ്റെ കണ്ണിലെ തിളക്കം ഞാൻ വായിച്ചെടുത്തു. കിട്ടുന്നതിൻ്റെ മുക്കാൽ പങ്ക് അവനും കാൽ പാതി എനിക്കും. അതായിരുന്നു തീരുമാനം. ഞാൻ ഒന്നിലുമില്ല. കീയുടെ പകർപ്പിനും വിവരങ്ങൾക്കുമുള്ള പ്രതിഫലമാണ് കാൽ പങ്ക്. പ്രതിഫലത്തിനെക്കുറിച്ച് കുറെ വാശി പിടിച്ച് ഞാൻ അവൻ്റെ വിശ്വാസമാരെ കിട്ടുറപ്പിച്ചു. പദ്ധതി തയ്യാറാക്കിയതൊക്കെ അവനായിരുന്നു. നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവൻ ഫ്ളാറ്റിന് പുറത്ത് കാത്തു നിൽക്കും. ഇര വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്കൊപ്പം ലിഫ്റ്റിൽ കയറും. എന്നിട്ട് 17-ാം നിലയിൽ അയാൾക്ക് വേണ്ടി നിർത്തുമ്പോൾ അവനും ഇറങ്ങും. നേരെ എതിർവശത്തേക്ക് നടക്കും. ഇര അവനെന്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും അതേ നിലയിലുള്ള മറ്റേതോ ഫ്ളാറ്റിലേക്ക് വന്ന സന്ദർശകനാണെന്ന് കരുതിക്കൊള്ളും. അതുമല്ലെങ്കിൽ നില മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിയും. എന്നിട്ട് നേരെ സ്റ്റെയർകേസിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തിറങ്ങും. വാതിൽ അടയുന്നതിന് മുമ്പ് അല്പം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ലോക്കിംഗ് ലിവർ ബ്ലോക്ക് ചെയ്യും. അതായത് വാതിൽ അടഞ്ഞിരിക്കുമെങ്കിലും ലോക്ക് വീഴില്ല. പിന്നെ വാതിൽ സ്റ്റെയർകേസിൽ നിന്നും തുറക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ സ്റ്റെയർകേസ് വഴി താഴെ ഇറങ്ങി തിരിച്ചു പോകും. ഏതാണ്ട് ഒരു പുലർച്ചെ 2 മണിയോടെ തിരിച്ചു വരും. മദ്യം ഉപയോഗിച്ച് നന്നായി വായി കഴുകി ദേഹത്തൊക്കെ മദ്യമൊഴിച്ച് മണം വരുത്തി ബാറിൽ നിന്ന് വൈകി ഉന്മത്തനായി വരുന്ന ഒരാളെ പോലെയാണ് കയറി വരിക. ലിഫ്റ്റിൽ വെച്ച് ഓക്കാനിക്കുകയും ഒക്കെ ചെയ്ത് ആരുടെങ്കിലും ഒക്കെ ശ്രദ്ധയെ ആകർഷിക്കും. പിന്നെ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഏതെങ്കിലും ഒരു നിലയിൽ ഇറങ്ങും. അല്പനേരം ചുറ്റിക്കറങ്ങി നിന്ന ശേഷം ഫ്ലോർ മാറിപ്പോയെന്ന് പറഞ്ഞ് ഉറക്കെ ചമ്മിച്ചിരിച്ച് സ്റ്റെയർകേസ് ഇറങ്ങും. ആരും പിന്തുടരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 17-ാം നിലയിലെ വാതിൽ തുറന്ന് അകത്ത് കിടക്കും. ഫ്ളാറ്റിൻ്റെ കീ ഉള്ളതുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അകത്ത് കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് കിളവിയെ നിശബ്ദയാക്കുകയാണ്. ഭയങ്കര കേൾവിശക്തിയാണ് അതിന്. അത് ഉണർന്നാൽ പദ്ധതി പൊളിയും. അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. മൂക്കും വായും ഒരു ഇത്തിരി നേരം പൊത്തിപ്പിടിച്ചാൽ നിലയ്ക്കാവുന്ന ജീവനെ ആ ശരീരത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ഇര നല്ല ഉറക്കമായിരിക്കും. പ്രത്യേകിച്ചും കമ്പനിയിലെ പാർട്ടിയുടെ ദിവസമായതിനാൽ ഓസിന് കിട്ടുന്നത് കൊണ്ട് കുറേ അധികം പെഗുകൾ വിഴുങ്ങിയിട്ടുണ്ടാവും. വളരെ വിദഗ്ധമായാണ് രാജനെ കൊണ്ട് ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പിച്ചത്. അവൻ ഉണരുകയാണെങ്കിൽ ബുദ്ധിമുട്ടാകും. ഒരു കാളക്കൂട്ടൻ്റെ ശക്തിയാണ് അവന്. അശുപോലെ ഇരിക്കുന്ന രാജൻ അവൻ്റെ ഒരു ചവിട്ടിന് തികയില്ല. പക്ഷേ പഴയ നൊസ്റ്റാൾജിയൊക്കെ കുത്തിപ്പൊക്കി അവനെ അന്ന് രാത്രി ഒത്തിരി കുടിപ്പിക്കാനേ എനിക്ക് സാധിക്കും. പിന്നെ രാജന് പണി തുടങ്ങാം. ഒത്തിരി കാലം ദുബായിൽ സ്വർണം കൊയ്തിട്ടുണ്ടവൻ. പലിശയ്ക്ക് കൊടുപ്പും ഒക്കെയായി കാശായി തന്നെ നല്ലൊരു സംഖ്യ വീട്ടിൽ എപ്പോഴും കാണും. പിന്നെ അവൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ആഭരണങ്ങൾ. രാജനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആക്രാന്തം കാണിക്കരുതെന്ന്. പണവും ആഭരണങ്ങളും തുടങ്ങി പോക്കറ്റിൽ കൊള്ളാവുന്ന അത്രയേ എടുക്കാവൂ. വില പിടിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റും ധാരാളമായി ഉണ്ടാകും അവിടെ. പക്ഷെ ആരുടെയും കണ്ണിൽപ്പെടാതെ അതൊന്നും പുറത്തെത്തിക്കുക എളുപ്പമല്ല. സ്റ്റെയർകേസിലേക്ക് ഇറങ്ങിയാലുടൻ സെല്ലോ ടേപ്പ് പറിച്ചെടുക്കണം. വാതിൽ വീണ്ടും ലോക്കാവും. പുറത്തിറങ്ങി നേരെ റോഡ് മുറിച്ച് കടന്നാൽ റെയിൽവേ സ്റ്റേഷൻ. ടൈമിംഗ് ഒക്കെ കൃത്യമായിരുന്നാൽ രാജൻ 2:35 റെയിൽവേ സ്റ്റേഷനിലെത്തും. പുലർച്ചെ 2:30 മുതൽ 3 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് വടക്കോട്ടുള്ള 3 വണ്ടികളാണ് സ്റ്റേഷനിലെത്തുക. ഏതെങ്കിലും ഒന്നിൽ കയറി കോഴിക്കോട്ട് ഇറങ്ങുക. ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കുളിച്ച് വൃത്തിയായതിനു ശേഷം കാലത്ത് 9 മണിയോടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തുക. 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ക്ലോക്കിന് സമീപം ഞാൻ നിൽക്കുന്നുണ്ടാകും. ഒരു ഭീഷണി എന്ന നിലയിൽ ഇതുകൂടി പറഞ്ഞു. 10 മണിയോടെ എത്തിയില്ലെങ്കിൽ ഞാൻ പോലീസിന് കീഴടങ്ങും. കുപ്രസിദ്ധ കുറ്റവാളി ആയതുകൊണ്ട് രാജൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പ്. ചുമ്മാ കൊള്ള മുതൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. 2 മണിക്ക് രാജൻ എത്തുന്നതിന് മുൻപേ ഞാൻ 17-ാം നിലയിലെത്തുന്നു. കിളവിയെ അല്പം കൂടിയ ഡോസ് നിക്കോട്ടിൻ ഉപയോഗിച്ച് ബോധരഹിതയാക്കുന്നു. ഒരു ട്രിക്കാണത്. കിളവി ബീഡി പോയിക്കുമെന്ന് എനിക്കറിയാം. വല്ലപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ കിളവി എൻ്റെ കയ്യിൽ നിന്നും മകൻ കാണാതെ സിഗരറ്റ് കയ്യിലെന്ന് മേടിക്കും. പുക വലിക്കുന്ന ഒരാളിൻ്റെ ശരീരത്തിൽ നിക്കോട്ടിൻ കാണുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലും ഒരു സംശയത്തിന് കാരണമില്ല. ക്ലോറോഫോമോ മറ്റോ ഉപയോഗിച്ചാൽ അത് ലാബ് ടെസ്റ്റുകളിൽ കണ്ടുപിടിക്കപ്പെടും. കിളവിയുടെ ആരോഗ്യാവസ്ഥ കാരണം തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പുകയിലയിൽ നിന്ന് നിക്കോട്ടിൻ വേർതിരിച്ചെടുക്കാൻ എളുപ്പമാണ്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചാർത്തിച്ച് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാം. കിളവിയെ കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. രാജൻ അകത്ത് കിടന്നാൽ ആദ്യം ചെയ്യുക കിളവിയുടെ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയാണ്. രാജൻ്റെ കൈകൊണ്ട് തന്നെ വേണം കിളവി ചാവാൻ. എന്നാലേ അവന് ചെറിയൊരു പേടിയുണ്ടാവും. ആകാവുന്ന അത്ര പിടികൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ അവനെ കൊല്ലുന്നത് എനിക്ക് ശരിക്കൊന്ന് ആസ്വദിക്കണം. കട്ടിലിനോട് ചേർത്ത് കെട്ടി അവൻ്റെ വായിൽ തുണിതിരിക്കണം. അവൻ്റെ കയ്യിലെയും കാലിലെയും നഖങ്ങൾ ഓരോന്നായി പിഴുതെടുക്കണം. തുണി പറിച്ചു കളഞ്ഞ് അവൻ്റെ ജനനേന്ദ്രിയത്തിൽ അല്പം മദ്യമൊഴിച്ച് തീ കൊളുത്തണം. ഒന്ന് കരയാൻ പോലും കഴിയാതെ കണ്ണു തുറുപ്പിച്ച് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ ബെട്ടിൽ വിസർജിക്കുന്നത് കണ്ട് ഒന്ന് അട്ടഹസിക്കണം. ക്ഷമിക്കണം, അത്രയും വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് കരുതിയതല്ല, വല്ലാതെ എക്സൈറ്റഡ് ആയിപ്പോയി. തുടരട്ടെ. അവനെ ഞാൻ അപ്പോഴും കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ പണവും ആഭരണങ്ങളും ഒക്കെ വച്ചിരിക്കുന്നത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പ്രത്യേക സേഫിലാണെന്ന് എനിക്കറിയാം. അവന് മാത്രം അറിയാവുന്ന പാസ്കോഡ് ഉപയോഗിച്ച് അത് തുറക്കാൻ കഴിയും. ആ വിവരമൊന്നും ഞാൻ രാജനോട് പറഞ്ഞിട്ടില്ല. ആ പാസ്കോഡ് അവനോട് എഴുതി കാണിക്കാൻ പറയണം. അതുപയോഗിച്ച് സേഫ് തുറന്നു വയ്ക്കണം. രാജൻ വരുമ്പോൾ സേഫ് തുറന്നു കിടക്കുന്നത് കണ്ട് പണി എളുപ്പമായെന്ന് കരുതി മുതലും എടുത്ത് സ്ഥലം കാലിയായിക്കൊള്ളും. ഇര നല്ല മദ്യലഹരിയിൽ ഉറങ്ങുകയായിരിക്കുമെന്നാണ് രാജനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തുണിയെടുത്ത് അവനെ തലവഴി മൂടിയാൽ രാജൻ സംശയിക്കില്ല തന്നെ. മാത്രവുമല്ല, തുണി പൊക്കി നോക്കി ഉറങ്ങുന്ന വീട്ടുകാരനെ ഉണർത്താൻ ഒരു കള്ളനും മെനക്കെടുകയില്ലല്ലോ. രാജൻ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവനെ കൊല്ലാൻ പോകുന്നത്. ഓരോ അവയവും അടിച്ചു ചതച്ച് അവനെ കൊണ്ട് മരണം യാചിപ്പിക്കും. ഒടുക്കം തുടയിലെ ആർട്ടറിയിൽ ആഴത്തിലൊരു മുറിവുണ്ടാക്കും. അതിലൂടെ ചോര വാർന്നു വാർന്ന് ശബ്ദമുയർത്താൻ വയ്യാതാകുമ്പോൾ ഞാൻ അവൻ്റെ വായിലെ കെട്ടഴിക്കും. മരിക്കുന്നതിന് മുമ്പ് അവന് പറയാനുള്ളതൊന്ന് കേൾക്കാൻ. അവൻ രക്ഷിക്കാൻ കെഞ്ചുകയൊന്നുമില്ല, എന്നെ തെറി വിളിക്കുമായിരിക്കും. ആണാണെങ്കിൽ അഴിച്ചുവിട്ടിട്ട് പൊരുതടാ എന്ന് പറയുമായിരിക്കും. ആണാണെങ്കിലെന്ന് ഇന്നരെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ആണത്തം. അതിനു മുമ്പ് അവൻ്റെ ആണത്തം കരിഞ്ഞ ഒരു മാംസത്തുണ്ടായി മാറിയിരിക്കും. ക്ഷമിക്കണം, ഞാൻ വീണ്ടും കാട് കയറുന്നുണ്ടല്ലേ. ഇനി ഞാൻ ചുരുക്കി പറയാം. രാജനെ പ്രതിയായി കാണിച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശമെന്ന് ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മോഷണം പുറത്തറിയാതിരിക്കാൻ ആദ്യം അവൻ കിളവിയെ കൊല്ലുന്നു, പിന്നെ സേഫ് തുറക്കാനുള്ള പാസ്കോഡ് അറിയാൻ ഇരയെ ഭേദി ചെയ്യുന്നു. തൽഫലമായി ചോര വാർന്ന് ഇര പിന്നീട് മരിക്കുന്നു. വിദഗ്ധനായൊരു മോഷ്ടാവാണ് അവൻ. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചോളും. എങ്കിലും ബുദ്ധിമാനായ ഒരു അന്വേഷകൻ അവനിലേക്ക് എത്തിച്ചേർന്നുകൂടുന്നില്ല. എന്നാൽ പോലും ഷാർപ്പിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു കള്ളൻ എന്നതിലുപരി ഒരു ലിങ്കും എന്നിലേക്ക് അവനില്ല. 9 മണിക്ക് സ്റ്റേഷനിൽ എന്നെ കണ്ടില്ലെങ്കിൽ അവൻ തീർച്ചയായും പരിഭ്രാന്തനാവും. ഉടനെ ദൂരേക്ക് എവിടേക്കെങ്കിലും സ്ഥലം വിടുകയും ചെയ്തുകൊള്ളും. ഇതാണ് പ്ലാൻ. ഇനി പറയൂ, എന്താണ് ആ മിസ്റ്റേക്ക്? എല്ലാ കുറ്റവാളിയും ഇട്ടിട്ട് പോകുന്ന ആ ഫുട് പ്രിന്റ് ഒന്ന് പറഞ്ഞു തരൂ. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കറിയാമായിരുന്നു. അത്രയ്ക്ക് ആലോചിച്ച് ഉറപ്പിച്ചതാണ് ഞാൻ ഈ പ്ലാൻ. പക്ഷേ ഒന്നുകൂടിയുണ്ട്, ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും കൊലപാതകി രാജനല്ലെന്ന് ഒരു അതിബുദ്ധിമാനായ പോലീസുകാരൻ മനസ്സിലാക്കിയെന്നിരിക്കട്ടെ. അയാൾക്ക് ഞാനൊരു ഒബ്വിയസ് ആയ ഇരയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 last line of defense. ആരാണെന്നല്ലേ? അതാണ് നിങ്ങൾ. ഞെട്ടണ്ട, നിങ്ങൾ തന്നെ. പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് രക്തമെരച്ചു കയറുന്നതും ഞരമ്പുകൾ തുടിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊരു വിരോധവുമില്ല സുഹൃത്തെ, പക്ഷേ എൻ്റെ രക്ഷ ഞാൻ നോക്കണ്ടേ? നിങ്ങൾ വിയർക്കുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. വിശദാംശങ്ങളിൽ ചില തിരുത്തുകൾ വേണമെന്ന് മാത്രം. നിങ്ങൾക്കറിയാമോ, ഇര താമസിക്കുന്നത് ഇതേ ബിൽഡിങ്ങിലാണ്. എന്നുവെച്ചാൽ നിങ്ങളും ഞാനും ഇപ്പോൾ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ. ഓർക്കുന്നോ, 2 മാസമേ ആയുള്ളൂ നിങ്ങളിങ്ങോട്ട് താമസം മാറ്റിയിട്ട്. ഗൾഫുകാരൻ NRIയുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ വാടകയ്ക്ക് കയറി എന്നത് അമേരിക്കക്കാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഫ്ളാറ്റ് എന്ന് തിരുത്തിയാൽ ആൾ നിങ്ങളാവും. 20-ാമത്തെ നില എന്നതിന് പകരം 12-ാമത്തേതായാൽ ഈ ഫ്ളാറ്റാവും. 16-ാമത്തെ ഫ്ളാറ്റിലെ നിങ്ങളുടെ സുഹൃത്ത് പ്രദീപായിരിക്കും എൻ്റെ ഇര. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? സോറി, ഞാനിനി പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രദീപായിരുന്നു ഇര എന്ന് അവന് ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. രക്തം വാർന്നൊഴുകി വിളറി വെളുത്ത ഒരു പ്രേതമായി 16-ാമത്തെ നിലയിലെ കട്ടിലിൽ അവൻ ഉറങ്ങുന്നുണ്ട്. അവൻ ജോലിസ്ഥലത്ത് എന്നും എനിക്കൊരു പാരയായിരുന്നു. ഇപ്പോൾ ഇന്നിരയുടെ കാര്യത്തിൽ ഈ കഥ പൂർണ്ണമാക്കാൻ ഒന്നുകൂടി എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതാ ഞാൻ നിങ്ങളുടെ മേശവലിപ്പിൽ വെക്കാൻ പോകുന്ന ഈ സ്റ്റിക്കി നോട്ടിലാണ് പ്രദീപിനെ കൊണ്ട് അവൻ്റെ പാസ്പോർട്ട് എഴുതിച്ചത്. ഇത് നിങ്ങളെ ഒരു ഇരയാക്കിക്കൊള്ളും. കൂടാതെ നിങ്ങളുടെ ഗാർബേജ് ബിന്നിൽ നിക്കോട്ടിൻ പുരണ്ട ഒരു ഫിൽറ്റർ പേപ്പറും ഞാൻ നിക്ഷേപിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങൾ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. എന്നിലേക്ക് എത്താൻ ഒരു വഴി കൂടിയുണ്ട്. എനിക്കതും അടച്ചു തീരും. അതിന് തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സിലിണ്ടർ നോക്കൂ, കാർബൺ മോണോക്സൈഡ് ആണ് ഇതിലൂടെ. ദ സൈലന്റ് കില്ലർ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാവില്ല. നിങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കണമെന്നില്ല സുഹൃത്തെ. ഗുഡ് ബൈ നൗ. A Desert Representation.